കൊമാല, സന്തോഷ ഏച്ചിക്കാനം. അഞ്ചാമത്തെ കഥ, പേജ് 43. ഇരയുടെ മണം. പ്രിയമുള്ളവരെ, കായിക ലോകത്തെക്കുറിച്ച് ചിന്തിക്കും മുമ്പ് നിങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ മറിച്ചു നോക്കുക. കേവലം ഒരു ഓടോ വെള്ളിയോ മേടിച്ച് ലോകത്തിനു മുന്നിൽ നിറം കെട്ട് നിൽക്കേണ്ടി വരുന്നതിൻ്റെ കാരണം, അപാകതകൾ, ഭാവിയിൽ സ്വർണ നിക്ഷേപങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഊടുവഴികൾ എല്ലാം തന്നെ ഇത്തരം മഹാഗ്രന്ഥങ്ങളിലുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത ഈ തുടക്കം സദസ്സിനെ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ വിരസതയിൽ നിന്നുണർത്തി തൻ്റെ കൂടെ നിർത്താൻ മാത്രം ആകർഷണീയമാണെന്ന് സ്പോർട്സ് മന്ത്രി നേരത്തെ കണക്കുകൂട്ടിയിരുന്നു. നഗരത്തിൽ പുതുതായി ആരംഭിച്ച സ്കൂൾ ഓഫ് ആർച്ചറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വൈകിയാണെങ്കിലും ചരിത്രപരമായ തിരിച്ചറിവ് നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നു, മന്ത്രി പറഞ്ഞു. അതിൻ്റെ തെളിവാണല്ലോ ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ രംഗത്ത് വന്നിരിക്കുന്ന ഈ അമ്പെയ്ത്ത് പരിശീലന കേന്ദ്രം. സരസ്വതി തടം മുതൽ ഹിരണ്യനദി വരെ വ്യാപിച്ചു കിടക്കുന്ന കുരുക്ഷേത്രം തീർത്തതും വരുംകാല യുദ്ധങ്ങൾക്ക് മുന്നിൽ ശാന്തിയുടെ ഇതിഹാസം എഴുതിയതും ഈ ധനുർവിദ്യ തന്നെ. നീ കൊള്ളാമല്ലോട എന്ന വിനീതമായ നോട്ടം തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നേരെ തൊടുത്ത് മന്ത്രി വീണ്ടും പ്രസംഗ വായനയിലേക്ക് തിരിഞ്ഞു. വേദിയിലുണ്ടായിരുന്ന ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സാരഥി തരുൺ ദീപ് ശർമ്മയ്ക്ക് ആംഗലേയത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത മന്ത്രിയുടെ പ്രഭാഷണം നന്നായി ബോധിച്ചു. അയാൾ ക്ഷൗരം ചെയ്ത കവിളുകൾ തലോടി തൻ്റെ ഇടതുവശത്തിരിക്കുന്ന ലോക പ്രശസ്ത അമ്പെയ്ത്ത് പരിശീലകൻ റൊണാൾഡ് വിൽബറെ നോക്കി. അയാൾ കലക്കി എന്ന് ശർമ്മയ്ക്ക് നേരെ പെരുവിരൽ ഉയർത്തി. മൺമറഞ്ഞുപോയ യുദ്ധങ്ങളിൽ കൂടുതൽ തവണ വില്ലു കുലച്ചിട്ടുള്ളതും ഇന്ത്യക്കാർ തന്നെ. സുഹൃത്തുക്കളെ, നമുക്ക് കേരളത്തിൻ്റെ ഗോത്ര പാരമ്പര്യത്തിലേക്ക് വരാം. കണ്ണവം കാട്ടിലെ കുറിച്ചിലെ പറ്റി നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. കിൻലിയുടെ തണുപ്പിൽ തൊണ്ട നനച്ച് 1796 മുതൽ 1805 വരെ കുറിച്ചരുടെ അമ്പും വില്ലും ഇന്ത്യൻ ദേശീയ സമരത്തിന് നൽകിയ സംഭാവനകളെപ്പറ്റി മന്ത്രി ഉന്മേഷവാനായി. നെപ്പോളിയനെ പോലും മുട്ടുകുത്തിച്ച വില്ലിംഗ്ടൺ കുറിച്ചരുടെ ഇത്തിരി പോന്ന മുളങ്കമ്പുകൾക്ക് മുന്നിൽ ക്ഷ വരച്ച കാര്യം കേട്ട് ആത്മക്ഷതം തോന്നി വിൽബർ വേദിക്ക് പിന്നിലേക്ക് നടന്ന് ഒരു സിഗരറ്റ് കത്തിച്ചു. മന്ത്രി ചോദിച്ചു, ചരിത്രപരമായി ഇത്രയൊക്കെ അവകാശപ്പെടാൻ സാധിക്കുന്ന നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് ലോക നിലവാരത്തിലുള്ള ഒരു അമ്പെയ്ത്തുകാരൻ ഉണ്ടാവുന്നില്ല? അമേരിക്കക്കാരനും കൊറിയക്കാരനും ചീനനും തുർക്കിയും വരെ സ്വർണം വാരിക്കൂട്ടുമ്പോൾ ഇന്ത്യക്കാരൻ ഒളിമ്പിക്സിൻ്റെ ക്വാളിഫയിങ് റൗണ്ടിൽ പോലും കടക്കുന്നില്ല. ആർച്ചറിയിൽ 6 സ്വർണവും 3 വെള്ളിയും നേടിയ ഒളിമ്പ്യൻ താരം ഹെർബർട്ട് വൺ ഇന്നിസിനെ പോലുള്ളവരുടെ മുന്നിൽ സാക്ഷാൽ അർജുനൻ്റെ താവഴിക്കാർ വായും പൊളിച്ചു നിൽക്കുന്ന കാഴ്ച എത്ര ലജ്ജാകരം! ഇവിടെ ചരിത്രത്തിൻ്റെ തട്ടുംപുറത്ത് ഒരു അമ്പും വില്ലും ചിതലെടുത്ത് കിടക്കുമ്പോഴാണ് ഇംഗ്ലീഷുകാരൻ്റെ തോക്കെടുത്ത് വെടിവെച്ച് പഠിച്ച് കഴിഞ്ഞ കോമൺവെൽത്തിൽ നമ്മൾ വിക്ടറി സ്റ്റാൻഡിൽ ഞെളിഞ്ഞു നിന്നത്. വെള്ളക്കാരനോടുള്ള വിധേയത്വം ഇതല്ല ശരിയായ വഴി. ഒരു വെടി അബദ്ധത്തിൽ കൊണ്ടുവന്നു വെച്ച് പിന്നീട് ആവർത്തിക്കാനാവണമെന്നില്ല. പ്രിയപ്പെട്ട കായിക പ്രേമികളെ, ഇന്ത്യൻ സ്പോർട്സ് രംഗത്ത് അഭിമാനകരമായ ഒരു മാറ്റം സ്കൂൾ ഓഫ് ആർച്ചറി വഴി സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ അക്ഷീണം വേർപ്പൊഴുക്കുന്ന തരുൺദീപ് ശർമ്മ, പ്രശസ്ത പരിശീലകൻ റൊണാൾഡ് വിൽബർ, ഫോക്ലോറിസ്റ്റും നരവംശാസ്ത്രജ്ഞനുമായ രാമാനുജം തുടങ്ങി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വരുന്ന ഒളിമ്പിക്സിൽ ഭാരതത്തിൻ്റെ കോളത്തിൽ സ്വർണത്തിന് താഴെ വിജയത്തിൻ്റെ അമ്പടയാളങ്ങൾ ഉണ്ടാക്കാൻ സ്കൂൾ ഓഫ് ആർച്ചറിക്ക് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചിട്ടയായി ഉയർന്ന ഹസ്താരവത്തിനിടയിൽ മന്ത്രി ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചതും ഓഡിറ്റോറിയം അതിഭയങ്കരമായ ഒരലർച്ചയിലേക്ക് തൂക്കിയെറിയപ്പെട്ടു. സദസ്സിലേക്ക് നിശബ്ദതയുടെ കോട പെട്ടെന്ന് ഇറങ്ങി വന്നു. ഏതോ വിപത്ത് അതിന് തീക്ഷ്ണമായ കണ്ണുകൾ കൊണ്ട് തങ്ങളെ നിരീക്ഷിക്കുകയാണെന്ന് അവർക്ക് തോന്നി. ആരും പേടിക്കേണ്ട, രാമാനുജം കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൈകൾ ഉയർത്തി. അതൊരു മനുഷ്യൻ്റെ ശബ്ദമാണ്, ദയവ് ചെയ്ത് എല്ലാവരും ഇരിക്കുക. സദസ്യർ അലർച്ചയുടെ മുഴക്കം വിട്ടൊഴിയാത്ത മനസ്സുമായി തങ്ങളുടെ കസേരകളിലേക്ക് പിൻവാങ്ങി. എല്ലാവരും ഇരുന്നു കഴിഞ്ഞപ്പോൾ രാമാനുജം പറഞ്ഞു, ഹെറിഡിറ്ററിക്ക് ആർച്ചറിയിൽ വലിയ സ്വാധീനമുള്ളതിനാൽ ഇന്നുവരെ കാടിന് പുറത്തു വന്നിട്ടില്ലാത്ത കുറേ ഗോത്രവർഗ്ഗക്കാരെ വിദഗ്ധ പരിശീലനത്തിനായി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുങ്ങളൊക്കെ ഒന്ന് മെരിഞ്ഞു വരാൻ ഇത്തിരി സമയമെടുക്കും. അതാ മൃഗങ്ങളെപ്പോലെ ഈ പരവേശം. വി ആർ എക്സ്ട്രീംലി സോറി. ചടങ്ങ് നടക്കട്ടെ. റൊണാൾഡ് വിൽബറിന് ഒരു സുവർണശാപം സമ്മാനിച്ചുകൊണ്ടാണ് ഉദ്ഘാടന പരിപാടികൾ അവസാനിച്ചത്. തുടർന്ന് മന്ത്രി മാധ്യമ പ്രവർത്തകരോടൊപ്പം കെട്ടിടങ്ങൾ നടന്നുകണ്ടു. 27 ഏക്കറിൽ വലിയൊരു കോമ്പൗണ്ടായിരുന്നു അത്. ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേകം പ്രത്യേകം മുറികൾ, ഇളം നീല തറയോട് പാങ്കിയ 3 വലിയ നീന്തൽ കുളങ്ങൾ, ഹെൽത്ത് ക്ലബ്, കാർപ്പറ്റ് ഗ്രാസിൽ തീർത്ത മൈതാനം. അല്പം മുമ്പ് നീന്തൽക്കുളത്തിൽ നിന്ന് കയറിപ്പോയ പെൺകുട്ടികളുടെ നനഞ്ഞ കാൽപ്പാടുകളിലൂടെ നടക്കുമ്പോൾ നേരത്തെ ഉദ്ഘാടന വേദിയെ ചകിതമാക്കിയ മുരൾച്ച ഒന്നുകൂടി ആവർത്തിച്ചു. സ്പോർട്സ് മന്ത്രി രാമാനുജത്തെ നോക്കി. ഹോസ്റ്റലിനകത്ത് ഇരുമ്പഴികൾ പാകി പ്രത്യേകം തയ്യാറാക്കിയ ഒരു സെല്ലിനരികിലേക്ക് രാമാനുജം അദ്ദേഹത്തെ ക്ഷണിച്ചു. ഒരു തടവുമുറിയുടെ തണുത്ത ഏകാന്തതയും ഇരുട്ടും നിറഞ്ഞ സെല്ലിനകത്ത് കടുത്ത വെല്ലുവിളികൾ ഉയർത്തി മലർന്നു കിടക്കുന്ന ഒരു നഗ്ന ശരീരത്തെ സന്ദർശകർ കണ്ടു. ആ മനുഷ്യൻ തൻ്റെ ശരീരം പ്രാകൃതമായി ഒന്ന് കുടഞ്ഞ് കണ്ണുകളുടെ വക്കിലൂടെ സെല്ലിന് പുറത്തു നിൽക്കുന്നവരെ നോക്കി. ഇന്ത്യയുടെ ഹെർബർട്ട് വാൻ ഇന്നിസ്, രാമാനുജം അവനെ ചൂണ്ടി പറഞ്ഞു. നമ്മുടെ ആദ്യ സ്വർണം ഇവൻ്റെ ബോവിൽ നിന്നായിരിക്കും. ഫ്ലാഷുകൾ മിന്നി. കുറിച്ചനാണ്. നിബിഡ വനത്തിൽ ഇവനെ കണ്ടുമുട്ടുമ്പോൾ രാമാനുജത്തോടൊപ്പം അയാളുടെ പക്ഷിഗവേഷകനായ ബംഗാളി സുഹൃത്തും ഉണ്ടായിരുന്നു. വളരെ വിചിത്രവും ആവേശജ്വലവുമായ ആ കൂടിക്കാഴ്ചയെപ്പറ്റി വിവരിക്കുമ്പോൾ രാമാനുജത്തിൻ്റെ പൊതുവെ നീണ്ട കണ്ണുകൾ ഒന്നുകൂടി വലുതായി. സർ, ആദ്യ ഷോട്ട്. പുന്നമരത്തിൽ നിന്നും ഒരു കാട്ടുകോഴി പൂവൻ ഞങ്ങൾക്ക് മുന്നിൽ പറന്നു വീഴുന്നു. അതിൻ്റെ തലയിൽ തറഞ്ഞു കയറിയ 5 മുള അമ്പുകൾ ഞങ്ങളെ വേണ്ടതിലേറെ വിസ്മയിപ്പിച്ച് കളഞ്ഞു. കാട്ടിലാകുമ്പോൾ ഇരകൾക്ക് പിറകെ അതിൻ്റെ യഥാർത്ഥ അവകാശം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഞങ്ങളെ കണ്ടതും നഗ്നനായ വേട്ടക്കാരൻ ദേ ഈ കിടക്കുന്ന പ്രതിഭാശാലിയായ ചങ്ങാതി എരണ്ട പക്ഷിയേക്കാൾ വേഗത്തിൽ പൊന്തകൾക്കുള്ളിൽ മറഞ്ഞു. പിന്നീട് ഇങ്ങനെയൊരു സ്ഥാപനത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ആ കാട്ടുകോഴിയായാണ്. ഫോറസ്റ്റുകാരുടെ സഹായമുണ്ടായിട്ട് കൂടി ഇവനെ ഇതിനകത്ത് എത്തിക്കാൻ ഞങ്ങൾ പെട്ട പാട്. പ്രാതൽ വിളമ്പിയ മൺപാത്രം സെല്ലിനകത്ത് ഉടഞ്ഞു കിടപ്പുണ്ടായിരുന്നു. 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്, തരുൺദീപ് ശർമ്മ പറഞ്ഞു. ഇതിനകത്ത് കിടന്ന് എന്തൊരു പരാക്രമമാണെന്നറിയോ? ഒരു തേറ്റ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഈ കെട്ടിടം തന്നെ കുത്തിയിളക്കിയേനെ. ഏരു, ശർമ്മ ഉച്ചത്തിൽ വിളിച്ചു. സൗകര്യത്തിന് ഞങ്ങളിട്ട പേരാ, അയാൾ പറഞ്ഞു. സ്വയം അംഗീകരിച്ച തടവിൽ നിന്നും ഏരു ആൾക്കൂട്ടത്തെ നോക്കി. ദൈന്യം തൂങ്ങിയ കണ്ണുകൾ അടച്ച് അവൻ തിരിഞ്ഞു കിടന്നു. ഇതുവരെ കാട് ഒറ്റയ്ക്ക് അനുഭവിച്ചു കൊണ്ടിരുന്ന ഏരുവിൻ്റെ ശരീര ലാവണ്യത്തിലേക്ക് റൊണാൾഡ് വിൽബർ കൊതിയോടെ നോക്കി നിന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അറ്റൻഡർമാർക്ക് അവൻ്റെ നീണ്ടതും കട്ടികൂടിയതുമായ നഖങ്ങൾ വെട്ടിയെടുക്കാൻ സാധിച്ചു. ബർമുഡ മാത്രം ധരിച്ച് കയ്യിൽ മുളവില്ലുമായി വെള്ള, കറുപ്പ്, നീല, ചുവപ്പ്, ഗോൾഡ് എന്നിങ്ങനെ 5 വ്യത്യസ്ത നിറങ്ങളിൽ 60 വാര അകലെ കുത്തിവെച്ച് ടാർഗറ്റിന് മുന്നിലേക്ക് അവൻ നയിക്കപ്പെടാൻ പിന്നെയും 2 ആഴ്ച വേണ്ടി വന്നു. സ്കൂൾ ഓഫ് ആർച്ചറിയുടെ മതിൽ കഴിഞ്ഞാൽ പിന്നെ ഹാർബർ വരെ ഒരു മത്സ്യവില്പന ചന്തയാണ്. മൈതാനത്തിൽ നിന്ന് നോക്കിയപ്പോൾ എണ്ണമയമുള്ള ആകാശത്ത് പരുന്തുകൾ വട്ടമിടുന്നത് ഏരു കണ്ടു. അവൻ വില്ലെടുത്തപ്പോഴേക്കും വിൽബർ എത്തി. വിരലുകളിൽ ടാബും തോളിൽ നാരങ്ങാച്ചെടിയിൽ നിന്നുണ്ടാക്കിയ ശരങ്ങൾ ഇട്ട തുണീരവും ഞാണിൽ നിന്ന് പോറലുണ്ടാകാതിരിക്കാൻ ഇടത് കൈയിൽ ആംഗാർഡും കെട്ടിക്കൊടുത്തപ്പോൾ ലോകത്തെ വെല്ലുവിളിക്കുന്ന ഒരു ധാർഷ്ട്യം അവനുമേൽ കാണപ്പെട്ടു. ഒരു വീർപ്പ് തുള്ളി ഒഴുകി വന്ന് അവൻ്റെ മുലഞ്ഞെട്ടിൽ തൊങ്ങലിട്ടത് വിൽബറിൻ്റെ അരക്കെട്ടിനെ അസ്വസ്ഥമാക്കി. അവൻ്റെ മുലഞ്ഞെട്ടിന് നേരെ ഇഴഞ്ഞു വന്ന വിൽബറിൻ്റെ നാവ് ഉപ്പുതുള്ളിയെ കൊത്തിയെടുത്തു. അപ്പോൾ വിൽബറിൻ്റെ ചുണ്ടുകൾ വല്ലാതെ പൊള്ളുന്നുണ്ടായിരുന്നു. ബ്രേക്ക് ദ ടാർഗറ്റ്, വിൽബർ അലറി. മറ്റുള്ളവരുടെ മുന്നിലെ നിറപ്പകിട്ടാർന്ന ടാർഗറ്റുകൾ അലുമിനിയം ഫൈബർ ശരങ്ങളേറ്റ് തുളഞ്ഞപ്പോൾ ഏരു വിദ്യകൾ കൈയൊഴിഞ്ഞ പോരാളിയെപ്പോലെ മുന്നിൽ ഒരു മൃഗത്തെയും കാത്ത് നിസ്സംഗനായി നിന്നു. ലക്ഷ്യസ്ഥാനത്ത് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന ഏതെങ്കിലും ഒരു ഇര, അല്ലെങ്കിൽ കാറ്റിൽ അതിൻ്റെ മണമെങ്കിലും മതി. അപ്പോൾ അമ്പിനും ലക്ഷ്യത്തിനുമിടയിൽ ഒരു ഗണിതക്രിയ സംഭവിക്കും. പിന്നെ ഉത്തരത്തിൻ്റെ കോളത്തിൽ ഒരു ഇര ചോര വാർന്ന് കൈകാലുകൾ എറിഞ്ഞു പിടിച്ച് നാവ് കടിച്ച്. മിസ്റ്റർ വിൽബർ, താങ്കൾക്ക് ഫീൽഡ് ആർച്ചറി ഒന്ന് പരീക്ഷിക്കരുതോ? ഏരുവിൻ്റെ മാനസിക നില കണക്കിലെടുത്ത് രാമാനുജം ഒരു ഉപായം മുന്നോട്ട് വെച്ചു. അങ്ങനെ ഏരുവിൻ്റെ ശരമുഖത്ത് ഒരു പുള്ളിപ്പുലിയുടെ ഛായാപടം സ്ഥാനം പിടിച്ചു. പിൻഹോളിന് പകരം അതിൻ്റെ പച്ചക്കണ്ണുകൾ തിളങ്ങി. പൊടുന്നിനെ 90 മീറ്റർ അകലെ നിന്നും മിന്നൽ വേഗത്തിൽ ഒരമ്പ് പാഞ്ഞു വന്ന് പുലിക്കണ്ണ് തുരന്ന് മണ്ണിൽ തറച്ചു. അതിൽ അലങ്കാരമായി ചേർത്ത പക്ഷിത്തൂവലുകൾ വിറച്ചു. ഒരു നിമിഷത്തെ ഞെട്ടലിൽ നിന്നുണർന്ന സഹ അമ്പെയ്ത്തുകാർ ഉച്ചത്തിൽ കൈയടിച്ചു. റൊണാൾഡ് വിൽബർ മുന്നോട്ട് വന്ന് ഏരുവിനെ ഗാഢമായി ആശ്ലേഷിച്ചു. അയാളുടെ നിശ്വാസം അവൻ്റെ മൂക്കിന് താഴെ നനുത്തുന്ന രോമങ്ങൾക്കുമേൽ വീശി താഴോട്ടിറങ്ങി. അവൻ അയാളെ ഉറക്കെ തള്ളിമാറ്റി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. കാടൻ ശീലങ്ങളിൽ നിന്നും ഏരുവിനെ വീണ്ടെടുക്കണമെങ്കിൽ അനുവദിക്കപ്പെട്ടതിനും കൂടുതൽ ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് വിൽബർ മനസ്സിലാക്കി. ഇന്ത്യൻ സ്റ്റൈൽ കഴിഞ്ഞാലേ ലോക അംഗീകാരമുള്ള ഫീറ്റ സ്റ്റൈൽ ആരംഭിക്കാൻ പറ്റൂ. ലക്ഷ്യം ഏരുവിനൊരു കടമ്പയല്ല, പക്ഷെ വില്ലുകളിലെ സാങ്കേതികതയും നിയമങ്ങളുമാണ് അവനെ തളർത്തുന്നത്. തുന്നലുകൾ ഒന്നൊന്നായി അഴിച്ചെടുക്കുമ്പോൾ ഒരു കുപ്പായം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഞാൻ വലിക്കുമ്പോൾ ഏരു ആഗ്രഹിക്കുന്നുണ്ട്. നീന്തൽക്കുളത്തിൽ ഏരുവിൻ്റെ ഉടലിൽ ചുറ്റിപ്പിടിച്ച് സ്വയം ഉത്തേജിതനായ വിൽബർ മത്സരരംഗത്ത് ഇനി നേരിടാൻ പോകുന്ന വെല്ലുവിളികളെപ്പറ്റി അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഒളിമ്പിക്സിൽ നിന്റെ അമ്പുകളെല്ലാം ടാർഗറ്റിലെ ഗോൾഡൻ സർക്കിളിൽ കുത്തിക്കയറണം. പക്ഷേ എങ്ങനെ? ഇങ്ങനെ കുലച്ചു പിടിച്ചിരിക്കത്തേയുള്ളൂ, ഞാണിൽ നിന്നൊന്ന് വിട്ടുപോരണ്ടേ? വിൽബർ അവൻ്റെ പുരുഷത്വത്തെ വെള്ളത്തുള്ളികളോടൊപ്പം കൈക്കുമ്പിളിലെടുത്ത് സ്നേഹിച്ചു. ഏരു ജലത്തിൻ്റെ ചുളിഞ്ഞ വിരിപ്പിൽ നിന്നും കുതിരയെഴുന്നേറ്റ് തൻ്റെ മുറിവിലേക്ക് പിൻവലിഞ്ഞു. ബ്ലഡി ഇന്ത്യൻസ്, വിൽബർ പല്ലുഞ്ഞരിച്ചു. വൈകുന്നേരം വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കെ റൊണാൾഡ് വിൽബറിൻ്റെ പിന്നിൽ എന്തോ വന്ന് ശക്തിയായി വീണു. അയാൾ നിലവിളിയോടെ തിരിഞ്ഞു നോക്കി. ശരത്തിൽ കോർത്തിട്ട ഒരു കൂറ്റൻ പരുന്ത്. കടൽക്കാറ്റിൽ അതിൻ്റെ തൂവലുകൾ അടർന്ന് മേലോട്ടുയർന്നു. അഴുക്ക് പിടിച്ച കാലുകളും ചിറകും വായുവിലിട്ട് ജീവന് വേണ്ടി മിനിറ്റുകളോളം അത് തുഴഞ്ഞു. പിന്നെ അതിൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. പാതി തുറന്ന കൊക്കിലൂടെ അതിൻ്റെ ജീവൻ പോകുന്നത് റൊണാൾഡ് കണ്ടു. അതുവരെ ഇല്ലാത്ത പേടിയോടെ അയാൾ ചുറ്റും നോക്കി. ദൂരെ മറ്റൊന്നിനെ കൂടി ഉന്നം വയ്ക്കുകയാണ് ഏരു. പന്നിയുടെ മോനെ എന്ന് കുതിച്ചു വന്ന വിൽബർ ഏരുവിന് ചവിട്ടി നിലത്തിട്ടു. ഭീതി വിട്ടുമാറും വരെ അയാൾ അവന് പെരുമാറിക്കൊണ്ടിരുന്നു. ആരൊക്കെയോ ചേർന്ന് വിൽബറിനെ പിടിച്ചുമാറ്റി. കണ്ണു തുറന്നപ്പോൾ പുറത്ത് മഴ പാറുന്നുണ്ടായിരുന്നു. ദേഹത്ത് പലയിടത്തും നല്ല ചതവുണ്ട്. വിൽബറിൻ്റെ കാൽ നെഞ്ചിന് നേരെ വരുന്നതും പിന്നെ ഒന്നും ഓർമ്മയില്ല. ഏരു മെല്ലെ എഴുന്നേറ്റ് ജാലകം തുറന്നിട്ടു. മഴയിൽ നാനാജാതി സസ്യങ്ങൾ അവനും മണുത്തു. ഒരു കറുത്ത മേഘം താഴേക്ക് നീങ്ങിയപ്പോൾ മരങ്ങളിൽ വീണ ദുർബലമായ നിലാവ് അവൻ്റെ മേൽ ഒരു കൂറ്റൻ തടവറയുടെ നിഴൽ പണിതു വെച്ചു. മുയലുകൾ പുല്ല് തിന്നാൻ വരുന്ന സമയം. മഴയും നിലാവും കൂട്ടിയ അത്താഴത്തോട് എന്തോ മുയലുകൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോഴാണ് കാട്ടുപന്തുകൾക്ക് മേൽ തൻ്റെ മുളവിൽ ഉദിക്കുക. പെട്ടെന്ന് അവൻ്റെ ഓർമ്മകൾക്ക് മേൽ കണ്ണീര് നിറഞ്ഞ് ഒന്നും കാണാതായി. കീഴ്ത്താടിയിൽ മുട്ടുതൊടുന്ന രീതിയിൽ കാലുകൾ ചേർത്ത് വെച്ച് ഏരു കിടന്നു. ഒരു മരം അവൻ്റെ സ്വപ്നത്തിലേക്ക് ഇലകൾ പൊഴിക്കുകയും ഒരു ചോല കാൽവിരലുകളെ തൊട്ട് തണുപ്പിച്ച് ഉറക്കത്തിൻ്റെ കറുത്ത പൽക്കല്ലുകൾക്ക് മേൽ ഒഴുകുകയും ചെയ്തു. അവൻ ഒന്ന് പിടഞ്ഞു. ശ്വാസം കിട്ടുന്നില്ല. ഇരുട്ടിൽ ആരോ തൻ്റെ മേൽ പിടുത്തമിട്ടിട്ടുണ്ട്. റൊണാൾഡിൻ്റെ കുലയേറ്റിയ ആസക്തി അവൻ്റെ ശരീരവടിവിനോട് മത്സരിച്ചുകൊണ്ടിരുന്നു. ഒരു തവണ, ഒരേ ഒരു തവണ. റൊണാൾഡ് വിൽബറിൻ്റെ വിറയാർന്ന ചുണ്ടുകൾ അവൻ്റെ കഴുത്തിന് പിന്നിൽ വന്ന് യാചിച്ചുകൊണ്ടിരുന്നു. ഏരു വിൽബറിനെ സർവ്വശക്തിയോടും കൂടി മറിച്ചിട്ടു. അയാളുടെ കരുത്തിൽ നിന്നും അവൻ തൻ്റെ നിഷ്കളങ്കമായ ശരീരത്തെ എങ്ങനെയോ ഊരിയെടുത്തു. പെട്ടെന്ന് വിൽബറിൻ്റെ മട്ടുമാറി. അയാൾ അവനെ വലിച്ച് താഴെയിട്ട് അരയ്ക്ക് താഴെ തൻ്റെ ആധിപത്യത്തെ തിരസ്കരിച്ച ഭാഗത്ത് ബൂട്ടമർത്തി. ചുവന്ന പൂക്കൾ മാത്രമുള്ള ഒരു കാട് ആടിയൊലയുന്നത് ഇരുട്ടിലും ഏരു കണ്ടു. അവൻ്റെ കണ്ണുകൾ തുറിച്ചു. നിലവിളി അടഞ്ഞു. പുലർച്ചെ രാമാനുജമാണ് ഇടവഴിയിൽ ചോരത്തുള്ളികൾ കണ്ടത്. മാർബിൾ വിരിച്ച ചവിട്ടുപടികളിൽ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ വരെ രക്തമുണ്ടായിരുന്നു. ഏരുവിൻ്റെ മുറി ഇനിയൊരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ഉഴുതുമറിച്ചതായി രാമാനുജം കണ്ടു. അയാളുടെ ഉച്ഛ്വാസം അയാൾക്ക് തന്നെ കേൾക്കാൻ പറ്റുന്ന അത്രയും നിശബ്ദമായിരുന്നു ആ മുറി. പൊട്ടിപ്പൊളിഞ്ഞ ഭിത്തിയിലെ ഗുഹാചിത്രം രാമാനുജത്തെ ഞെട്ടിച്ചു. അമ്പിൻ്റെ മുനകൊണ്ട് കോറിയിട്ട ഒരു ഹാരോ സൈൻ. വായിൽ കുത്തിക്കയറിയ 5 അമ്പുകളുമായി കിടക്കുന്ന ഒരു മനുഷ്യൻ. രാമാനുജം മുന്നോട്ട് ഒരടി വെച്ചതും പിറകിൽ നിന്ന് തൂവൽ കെട്ടിയ ഒരു അമ്പ് പാഞ്ഞു വന്ന് മുന്നിലെ വതിൽ പലകയിൽ തറച്ചു. മരണത്തിന് മുന്നിൽ ഇരയുടെ ഏകാന്തത എത്ര ദുസ്സഹമാണെന്ന് രാമാനുജം ചിന്തിച്ചു. തിരിഞ്ഞു നോക്കാൻ പോലും ശക്തിയില്ലാതെ പ്രാചീനമായൊരു വേട്ടയ്ക്ക് മുന്നിൽ തൻ്റെ ശരീരത്തെ ഇറുത്തുവെച്ച് അയാൾ നിന്നു.